आकाशवाणी നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അമേരിക്കയുടെ 47-ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അനുമോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളാണ് രാജ്യത്തിന്റെ സമ്പത്തെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 55-ാമത് ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനത്തിന് ദാവോസിൽ തുടക്കമായി. പത്തനംതിട്ട ജില്ലയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 15-ാം കേരള നിയമസഭയുടെ 13-ാം സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന്. ICC അണ്ടർ 19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 2-ാം പതിപ്പിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. അമേരിക്കയുടെ 47-ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇത് 2-ാം തവണയാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റാകുന്നത്. ഇന്നലെ രാത്രി വാഷിംഗ്ടൺ DCയിലെ ക്യാപിറ്റോൾ റൊട്ടുണ്ടയിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്സ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. JD വാൻസ് വൈസ് പ്രസിഡന്റായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പണപ്പെരുപ്പത്തിനും സാമ്പത്തിക പ്രതിസന്ധികൾക്കും കാരണം അമിത ചിലവും ഊർജ്ജത്തിന്റെ വിലക്കയറ്റവുമാണെന്ന് ട്രംപ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് നിയന്ത്രിക്കുന്നതിനായി അദ്ദേഹം രാജ്യത്ത് ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു.
We will be proud. We will be strong and we will win like never before. We will not be conquered. We will not be intimidated. We will not be broken. And we will not fail. From this day on, the United States of America will be a free, sovereign, and independent nation. We will stand bravely. We will live proudly. We will dream boldly. And nothing will stand in our way because we are Americans. The future is ours. And our golden age has just begun.
US പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തു. അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയ്ക്കും അതുപോലെ ലോകത്തിനും മികച്ച ഭാവി രൂപപ്പെടുത്തുന്നതിന് ഒരിക്കൽ കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ഒരു സമൂഹമാധ്യമത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഏകദിന സന്ദർശനത്തിനായി ഇന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂരിലെത്തും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റായ്പൂർ, ഭിലായ് IIT, റായ്പൂർ IIM എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിക്കും. ഐഡിയാസ് ഫോർ ബിൽഡിംഗ് ബെറ്റർ ഭാരത് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് സംവാദം. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, പ്രതിരോധ കരുത്ത് എന്നിവ വിളിച്ചോതുന്ന 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ ഇത്തവണ ഭരണഘടനയുടെ 75 വർഷം, ജനപങ്കാളിത്തം എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജേഷ് കുമാർ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭോവോ സുബിയോന്തോയാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനത്തിലെ അതിഥി. ഇന്തോനേഷ്യൻ സേനയുടെ 160-അംഗ സംഘത്തിന്റെ മാർച്ച് പാസ്റ്റും 190 പേരടങ്ങുന്ന ബാൻഡും കർത്തവ്യ പഥിൽ നടക്കുന്ന പരേഡിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്വർണിം ഭാരത് വിരാസത് ഔർ വികാസ് എന്ന പ്രമേയത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്ര മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ തുടങ്ങിയവയുടെ നിശ്ചല ദൃശ്യങ്ങൾ അണിനിരക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള സർപഞ്ചുകൾ ഉൾപ്പെടെ ഏകദേശം 10,000 പേർ പ്രത്യേക അതിഥികളായി പരേഡ് വീക്ഷിക്കാനെത്തും. യുവാക്കളാണ് രാജ്യത്തിന്റെ സമ്പത്തെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിനുള്ള NCC ക്യാമ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേതൃപാടവം, അച്ചടക്കം, അഭിലാഷം, ദേശഭക്തി തുടങ്ങിയവയിലൂടെ രാജ്യനിർമ്മാണത്തിൽ സംഭാവന ചെയ്യണമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
लीडरशिप क्वालिटी डेवलप होती है, आपके अंदर देश सेवा का एक जज्बा होता है, आपके अंदर कुछ कर गुजरने की एक स्ट्रांग विल पावर होती है. ये सारे वैल्यूज किसी भी इंसान को जिंदगी में कुछ करने के लिए बहुत ही आवश्यक होते हैं.
55-ാമത് ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനത്തിന് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ തുടക്കമായി. യോഗത്തിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 3,000-ത്തോളം നേതാക്കൾ പങ്കെടുക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, CR പാട്ടീൽ, കെ രാംമോഹൻ നായിഡു, ചിരാഗ് പാസ്വാൻ, കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി എന്നിവർ പങ്കെടുക്കും. അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഇന്ത്യയുടെ സമഗ്ര വളർച്ചയുടെയും ഡിജിറ്റൽ വിപ്ലവത്തിന്റെയും മാതൃക ഉയർത്തിക്കാട്ടും. ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളും അതിലൂടെ ഉണ്ടായ നിക്ഷേപങ്ങളും രാജ്യത്തെ ജി ഡി പി 7 മുതൽ 8% വരെ ഉയർത്തുമെന്ന് ലോക സാമ്പത്തിക ഫോറത്തിന്റെ പ്രസിഡന്റ് ബോർഗേ ബ്രൻഡെ അഭിപ്രായപ്പെട്ടു. ഒരു ഇന്ത്യൻ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പത്തനംതിട്ട ജില്ലയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇരയായ പെൺകുട്ടിക്ക് മനുഷ്യാവകാശ ലംഘനം നേരിടേണ്ടി വന്നുവെന്ന ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. അതിനാൽ ഈ വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. FIR, പെൺകുട്ടിയുടെ ആരോഗ്യം, റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിഷയത്തിൽ പെൺകുട്ടിക്ക് നൽകിയിട്ടുള്ള വൈദ്യസഹായം, കൌൺസിലിംഗ്, നഷ്ടപരിഹാരം എന്നിവയുടെ നിലവിലെ സ്ഥിതി ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം. PM ജൻ മൻ പദ്ധതി ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കും. കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ജുവൽ ഒറാം സമ്മേളനത്തിൽ പങ്കെടുക്കും. ഗ്രാമീണ വികസനം, അംഗനവാടികളുടെ പ്രവർത്തനം, കുടിവെള്ളം തുടങ്ങി 6 പ്രധാനപ്പെട്ട മേഖലകൾക്കാണ് സമ്മേളനത്തിൽ ഊന്നൽ നൽകുന്നത്. 18 സംസ്ഥാനങ്ങളിലെ 88 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ PM ജൻമൻ പദ്ധതി നടപ്പാക്കുന്നതിന്റെ മാർഗരേഖ സംബന്ധിച്ച് ചർച്ചകളിൽ പങ്കെടുക്കും. ഗിഗ് തൊഴിലാളികൾക്ക് ലേബർ ബോർഡ് ഉടൻ തന്നെ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സ്വയം തൊഴിൽ മേഖലയിലെ തൊഴിലാളികൾക്കായുള്ള സാമൂഹിക സുരക്ഷാ പരിരക്ഷ സംബന്ധിച്ച ദ്വിദിന അന്താരാഷ്ട്ര സെമിനാർ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം മുന്നറിയിപ്പ് സംവിധാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് നാടിന് സമർപ്പിക്കും. അതോറിറ്റിയുടെ തിരുവനന്തപുരം കാര്യാലയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരിക്കും. 15-ാം കേരള നിയമസഭയുടെ 13-ാം സമ്മേളനം തുടരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ സഭാ നടപടികളിൽ പ്രധാനം. ട്രെയിനുകളിൽ സ്ലീപ്പർ കോച്ചുകൾ വെട്ടിച്ചുരുക്കുന്നതുമൂലം യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക, വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിന് ബോധവൽക്കരണ പരിപാടികൾ, സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നീ വിഷയങ്ങൾ സംബന്ധിച്ച് വകുപ്പ് മന്ത്രിമാരുടെ ശ്രദ്ധ ക്ഷണിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമിതിയുടെ 15-ാമത് റിപ്പോർട്ട് ഇന്ന് സഭയിൽ സമർപ്പിക്കും. കാര്യോപദേശക സമിതിയുടെ 15-ാമത് റിപ്പോർട്ട് സഭ ഇന്ന് പരിഗണിക്കും. UGC ഈ മാസം 6-ന് പുറപ്പെടുവിച്ച കരട് മാനദണ്ഡങ്ങൾ പിൻവലിച്ച് പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ ഇന്ന് അവതരിപ്പിക്കും. ICC Under-19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 2-ാം പതിപ്പിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ മലേഷ്യയെ നേരിടും. ഉച്ചയ്ക്ക് ക്വാലലംപൂരിലാണ് മത്സരം. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ മിക്സഡ് ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ചൈന ജോഡികളായ റോഹൻ ബോപ്പണ്ണ, ഷാൻ ഷുവായ് സഖ്യം പ്രവേശിച്ചു. ഇന്ന് നടക്കുന്ന കളിയിൽ ഓസ്ട്രേലിയൻ ജോഡികളായ ജോൺ പിയേഴ്സ്, ഒലിവിയ ഗഡ്ഡക്കി സഖ്യത്തെ ഇവർ നേരിടും. പുരുഷ സിംഗിൾസിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ഇന്ന് സ്പെയിനിന്റെ കാർലോസ് അൽക്കാരാസിനെ നേരിടും. ഈ മാസം 28 മുതൽ ഉത്തരാഖണ്ഡിൽ ആരംഭിക്കുന്ന 38-ാമത് ദേശീയ ഗെയിംസിൽ കേരളം 29 കായിക ഇനങ്ങളിൽ പങ്കെടുക്കും. 451 താരങ്ങളാണ് സംസ്ഥാനത്തു നിന്നും ഗെയിംസിൽ മാറ്റുരയ്ക്കുക. ഡൽഹിയിൽ 70-അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. ഇന്നലെയായിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അടുത്ത മാസം 5-നാണ് വോട്ടെടുപ്പ്. 8-ന് വോട്ടെണ്ണൽ നടക്കും. ലോകത്തിന് കേരളം സമ്മാനിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ അതുല്യ മാതൃകയാണ് കുടുംബശ്രീയെന്ന് മന്ത്രി MB രാജേഷ്. ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ 11-ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതക കേസിൽ മുഖ്യപ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. സീൽദയിലെ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പെൺകുട്ടിയുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി പറഞ്ഞു. ദേശീയ വനിതാ കമ്മീഷൻ വിധിയെ സ്വാഗതം ചെയ്തു. ഡൽഹിയിലെ മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. രാജ്യതലസ്ഥാനത്തേക്കുള്ള 19 ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയോടുന്നതായി ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. ട്രെയിനുകളുടെ തത്സമയ വിവരങ്ങൾ യാത്രയ്ക്ക് മുൻപായി പരിശോധിക്കണമെന്ന് റെയിൽവേ അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അമേരിക്കയുടെ 47-ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അനുമോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളാണ് രാജ്യത്തിന്റെ സമ്പത്തെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 55-ാമത് ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനത്തിന് ദാവോസിൽ തുടക്കമായി. പത്തനംതിട്ട ജില്ലയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 15 കേരള നിയമസഭയുടെ 13 സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന്. ICC Under-19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 2 പതിപ്പിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.